വേദപുസ്തകത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ. എഴുതിയത് സിസ്റ്റർ ജൂലി കുഞ്ഞുമോൻ. യോഖേ ബേദ്. കുരുന്നിൻ്റെ ചലനങ്ങൾ വീർത്ത വയറിൽ അനുഭവപ്പെട്ടപ്പോൾ ആ യുവമാതാവിൽ നെഞ്ചിടിപ്പുയർന്നു. കാരണം മറ്റൊന്നുമല്ല, ഇസ്രായേൽ സ്ത്രീകളുടെ ആൺകുഞ്ഞുങ്ങളെ ജീവനോടെ വെച്ചേക്കരുത് എന്നാണ് ഫറവോ രാജാവിൻ്റെ ആജ്ഞ. കാത്തിരുന്ന ആ ദിവസം വന്നെത്തി. കുഞ്ഞു ജനിച്ചു. പ്രസവവേദന ശരീരമാകെ തളർത്തിയപ്പോഴും കുഞ്ഞിൻ്റെ കരച്ചിൽ കാതിൽ വന്നലച്ചപ്പോൾ അത് പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോ എന്ന ആകാംക്ഷ അവളുടെ മനസ്സിൽ മിന്നിമറഞ്ഞു. ശിശുവിൻ്റെ പൊക്കിൽ കൊടി മുറിച്ച് ദേഹത്തു പറ്റിയിരുന്ന രക്തവും ഗർഭാശയ ദ്രവവും തുടച്ച ശേഷം വയറ്റാട്ടി മൗനം പാലിച്ച് കുഞ്ഞിനെ അമ്മയുടെ കയ്യിലേക്ക് നൽകിയപ്പോൾ അത് ആൺകുഞ്ഞാണെന്ന് തിരിച്ചറിഞ്ഞ് അവൾ വിതുമ്പി. വഴിഞ്ഞൊഴുകിയ ചുടു കണ്ണുനീർ ആ കുഞ്ഞു ശരീരത്തിലേക്ക് നനഞ്ഞിറങ്ങി. മാതൃവാത്സല്യം ഹൃദയത്തിൽ നുരഞ്ഞു പൊങ്ങുമ്പോഴും ശിശു ആൺകുഞ്ഞാണെന്ന തിരിച്ചറിവ് ജ്വലിക്കുന്ന കനലായി അവളുടെ ചുരന്ന നെഞ്ചിനുള്ളിൽ എരിഞ്ഞിറങ്ങി. മാതൃത്വം നൽകിയ മുറിവുകൾ മനസ്സും ശരീരവും തളർത്തിയ നിമിഷം രാജകൽപ്പന അനുസരിച്ച് ജനിച്ചു വീണ ഉടനെ ആ ആൺകുഞ്ഞിനെ നിഷ്കരുണം കൊല ചെയ്യാൻ എബ്രായ സൂതികർമ്മിണികൾ ശ്രമിച്ചില്ല. അവർ ജീവദാതാവായ ദൈവത്തെ ഭയപ്പെട്ടിരുന്നു. എങ്കിലും കാര്യങ്ങൾ സുരക്ഷിതമല്ല. ഇപ്രാവശ്യം ഫറവോൻ തൻ്റെ ജനങ്ങളെയാണ് ദൗത്യമേൽപ്പിച്ചിരിക്കുന്നത്. എബ്രായ ആൺകുഞ്ഞുങ്ങളെ നൈൽ നദിയിലേക്ക് എറിയുക. കയ്യിൽ രക്തം പുരളാതെ ശിശുഹത്യ ചെയ്യാനുള്ള മാർഗം. നൈൽ നദിയിലെ മത്സരിച്ചെടുക്കുന്ന മുതലകൾ നദീജലത്തിൽ രക്തവർണം കലർത്തി ആ കൃത്യം നിർവഹിച്ചുകൊള്ളും. മാതൃത്വത്തിൻ്റെ വ്യാകുലതകൾ, കുഞ്ഞോമനയുടെ സുരക്ഷിതത്തെക്കുറിച്ചുള്ള ആശങ്കകൾ, അവനെ രക്ഷിക്കാൻ എന്തെങ്കിലും ചെയ്തേ മതിയാവൂ. യോഗേ ബേദും അവളുടെ ഭർത്താവ് അമ്രാമും അവരുടെ ആൺകുഞ്ഞിനെ ഒളിപ്പിക്കുവാൻ തീരുമാനിച്ചു. ബൈബിൾ പറയുന്നത് വിശ്വാസത്താൽ മോശയുടെ ജനനത്തിങ്കിൽ ശിശു സുന്ദരൻ എന്ന് അമ്മയപ്പന്മാർ കണ്ട് രാജാവിൻ്റെ കൽപ്പന ഭയപ്പെടാതെ അവനെ 3 മാസം ഒളിപ്പിച്ചു വെച്ചു എന്നാണ്. എബ്രായർ 11:23. യോഗേ ബേദ് ദൈവഭക്തിയായിരുന്നു. ജീവിതത്തിൻ്റെ അനിശ്ചിതത്വത്തിൽ ദൈവത്തിൽ ആശ്രയവും പ്രതീക്ഷയും കണ്ടെത്തിയവൾ. വിശ്വാസത്തോടെ പ്രവർത്തിക്കുവാൻ അവൾ ഭർത്താവിനോടൊപ്പം തീരുമാനിച്ചത് അവളുടെ ദൈവഭക്തിയുടെ പ്രതിഫലനമാണ്. ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങൾ ദൈവഭക്തി മാറ്റുരയ്ക്കപ്പെടുന്ന സന്ദർഭങ്ങളാണ്. അനിശ്ചിതത്വത്തിൻ്റെ മുൾമുനയിൽ ജീവിതം തങ്ങി നിൽക്കുമ്പോഴും ദൈവഭക്തി കൈവെടിയാതിരിക്കാം. യോഗേ ബേദ് വിശ്വാസത്താൽ ജീവിച്ചവൾ. പുറപ്പാട് പുസ്തകത്തിലെ വിവരണത്തിൽ അവനെ 3 മാസം ഒളിച്ചു വെച്ചു എന്ന് ചുരുക്കി പറഞ്ഞിരിക്കുന്നു. എന്നാൽ അതിനവരെ പ്രേരിപ്പിച്ചത് അവരുടെ വിശ്വാസമായിരുന്നു എന്ന് എബ്രായ ലേഖനം വ്യക്തമാക്കുന്നു. ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലും വിശ്വാസം ഉള്ളവരായിരിക്കുമ്പോഴാണ് യഥാർത്ഥ വിശ്വാസം പ്രകടമാകുന്നത്. യോഗേ ബേദ് ചിന്തിക്കുന്നവൾ ആയിരുന്നു. മകനെക്കുറിച്ചുള്ള ആശങ്കകൾ ഉണ്ടായിരുന്നപ്പോഴും ദൈവത്തിലുള്ള വിശ്വാസത്താൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു പ്രവർത്തന പദ്ധതി അവൾ ആസൂത്രണം ചെയ്തു. കലങ്ങിയ മനസ്സോടെ തെളിവായി ചിന്തിക്കുക ദുഷ്കരമാണ്. വ്യാകുല ചിന്ത മനസ്സിൻ്റെ ഏകാഗ്രത കുറയ്ക്കുന്നു. എന്നാൽ ദൃഢമായ ശുഭാപ്തി വിശ്വാസം വ്യാകുല ചിന്തയെ ലഘൂകരിക്കുകയും വ്യക്തമായ ചിന്ത സാധ്യമാക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒരു പേടകം ഉണ്ടാക്കി കുഞ്ഞിനെ അതിൽ അടച്ച് രാജകുമാരിയുടെ ശ്രദ്ധയിൽ പെടാവുന്ന ഒരു സ്ഥാനത്ത് നൈൽ നദിയിൽ ഞാങ്ങണകളുടെ ഇടയിൽ നിക്ഷേപിക്കുവാൻ യോഗേ ബേദ് തീരുമാനിക്കുന്നു. വിശ്വാസത്താൽ വ്യാകുല ചിന്തകളെ അതിജീവിച്ച് വ്യക്തതയോടെ ചിന്തിച്ച് പ്രവർത്തന പദ്ധതികൾ എല്ലാ വിശദാംശങ്ങളോടും കൂടെ ആസൂത്രണം ചെയ്യുവാൻ നമുക്ക് കഴിയേണ്ടതാണ്. യോഗേ ബേദ് വിശ്വാസത്തോടെ പ്രവർത്തിക്കുന്നവൾ ആയിരുന്നു. നിശ്ചിതമായ പദ്ധതികൾ ആവിഷ്കരിച്ച് അവൾ പ്രവർത്തന നിരതയായി. ഒരു പേടകമുണ്ടാക്കി സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്തു. പേടകം നദിയിൽ നിക്ഷേപിച്ചു. നിരാശയിൽ മുഖം താഴ്ത്തി എല്ലാം അനുകൂലമാകുമോ എന്ന് ആശങ്കപ്പെടുന്നതല്ല വിശ്വാസം. ദൈവം എല്ലാം ശുഭകരമാക്കി തീർക്കുമെന്ന ഉറപ്പോടെ കർമ്മനിരതമാകുന്നതാണ് യഥാർത്ഥ വിശ്വാസം. ആത്മാവില്ലാത്ത ശരീരം നിർജീവമായിരിക്കുന്നതുപോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസവും നിർജീവമാകുന്നു. യോഗേ ബേദ് ആത്മനിയന്ത്രണമുള്ളവൾ ആയിരുന്നു. ശിശുവിന് പാൽ നൽകി പാലിക്കേണ്ടതിന് തയ്യാറായി വരുന്ന എബ്രായ സ്ത്രീയായി രാജകുമാരിയുടെ അടുക്കൽ എത്തിയപ്പോഴും കുഞ്ഞിനെ പരിപാലിക്കുന്നതിന് ശമ്പളം പറഞ്ഞൊക്കുമ്പോഴും തുടിക്കുന്ന ഹൃദയത്തോടെ സ്വന്തം കുഞ്ഞിനെ കൈകളിൽ വാങ്ങി വീട്ടിലേക്ക് മടങ്ങുമ്പോഴും ആത്മനിയന്ത്രണം അവൾ വെടിഞ്ഞില്ല. ഒരുപക്ഷെ ആത്മനിയന്ത്രണമില്ലാത്ത ഒരു വാക്കോ ഭാവപ്രകടനമോ ആ കുഞ്ഞിൻ്റെ ജീവനെ അപകടത്തിലാക്കുമായിരുന്നു. ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യൻ മതിലുകൾ ഇല്ലാതെ ഇടിഞ്ഞുകിടക്കുന്ന പട്ടണം പോലെയാകുന്നു എന്നാണ് ശലോമോൻ എഴുതിയിരിക്കുന്നത്. ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് എഴുതുന്നിടത്ത് പൗലോസ് സമാധാനം, ദീർഘക്ഷമ സൗമ്യതയും ഇന്ദ്രിയജയവും എടുത്തു പറയുമ്പോൾ ആത്മസംയമനത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. യോഗേബേദ് മക്കളെ ദൈവഭക്തി പഠിപ്പിച്ചു. മോശയുടെ ശൈശവകാലം യോഗേബേദിനൊപ്പമായിരുന്നു. പിന്നീട് അവൻ രാജകുമാരിയുടെ മകനായി വളർന്നത് രാജധാനിയിൽ ആയിരുന്നു. ദീർഘമായ വർഷങ്ങൾ, 40 വയസ്സുവരെ മോശ രാജധാനിയിൽ വളർന്നെങ്കിലും രാജധാനി ഉപേക്ഷിച്ച് ഓടിപ്പോയതിനെക്കുറിച്ച് വിശ്വാസത്താൽ അവൻ അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിൽക്കയാൽ രാജാവിൻ്റെ കോപം ഭയപ്പെടാതെ മിസ്രയും വിട്ടുപോന്നു എന്ന് പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നു. അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ എന്നത് ശ്രദ്ധിക്കുക. ആരാണ് അദൃശ്യ ദൈവത്തെ കണ്ടതുപോലെ മോശയുടെ മനസ്സിൽ പതിച്ചു നൽകിയത്? യോഗേബേദ് എന്ന ഭക്തയായ ആ മഹതിയായിരുന്നു എന്നാണ് കരുതേണ്ടത്. ഏത് കാലഘട്ടത്തിലുമുള്ള ഭക്തകൾക്ക് അനുകരണീയ മാതൃകയായി യോഗേബേദ് എന്ന മഹിളാരത്നം ബൈബിളിൽ പ്രഭ പരത്തുന്നു.